ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12:42 വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം.
കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടി പങ്കുകൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും.
ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചില മുന്നറിയിപ്പുകൾ തരികയാണ്. ശിഷ്യന്മാർ വേണ്ടവണ്ണം കാര്യം ഗ്രഹിച്ചിട്ടില്ല എങ്കിലും അവർ കർത്താവിനെ വിശ്വാസത്തോടെ അനുഗമിക്കുന്നവരായിരുന്നു. കർത്താവ് അവരോട് 4 വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. വാച്ച്, വെയ്റ്റ്, വർക്ക് ആൻഡ് വാർ. എല്ലാം W കൊണ്ട് ആരംഭിക്കുന്നു. വാച്ച്, വെയ്റ്റ്, വർക്ക് ആൻഡ് വാർ. എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും അലർട്ടായിരിക്കണം, എപ്പോഴും ജാഗ്രതയായിരിക്കണം. വാച്ച്. യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ ഓർമ്മകളുള്ളതായ ജാഗ്രത ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, വെയ്റ്റ്, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ആശയോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. വാച്ച്, വെയിറ്റ് പോരാ, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വർക്ക് ചെയ്യണം. വർക്ക്. നാം അതിനുവേണ്ടി, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം, നാം വർക്ക് ചെയ്യണം, നാം ജോലി ചെയ്യണം. നാം അലസരായി പോകരുത്, അലസരായി പോകരുത്. നാലാമത്തെ കാര്യം, വാർ ചെയ്യണം. വാർ, യുദ്ധം ചെയ്യണം. യുദ്ധം ആരോടാണ്? എഫേസ്യ ലേഖനം 6:10 അത് വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല. എഫേസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പോരാട്ടം. നമുക്ക് പോരാട്ടമുണ്ട്, നാം വാർ ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം വാച്ച് ചെയ്യണം, നാം വെയിറ്റ് ചെയ്യണം, നാം വർക്ക് ചെയ്യണം, നാം വാർ ചെയ്യണം. വാർ, യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണം. ആരോട്? ദുഷ്ടാത്മസേനയോട്, ദുരാത്മസേനയോട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും
ശത്രുവിൻ്റെ ആക്രമണ സമയത്ത് എതിർത്ത് നിൽപ്പാനും, ദുർദിവസത്തിൽ എതിർപ്പാനും,
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്,
യുദ്ധമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്,
ദൈവത്തിൻ്റെ
സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് യുദ്ധമുണ്ട്, ആ യുദ്ധമെല്ലാം സമാപിച്ചിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം. യുദ്ധമുണ്ട്, ആ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തളർന്ന് വീഴുകയല്ല, നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പം കഴിയേണ്ടത് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുക. എന്തെല്ലാമാണ് ആയുധവർഗം?
നിങ്ങളുടെ
അരയ്ക്ക് സത്യം കെട്ടിയും,
നീതി എന്ന കവചം ധരിച്ചും,
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, എല്ലാറ്റിനും മീതെ
ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൽ.
എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിൻ. രക്ഷ എന്ന ഹെൽമെറ്റ്, രക്ഷ എന്ന ശിരസ്ത്രവും,
ദൈവോദനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ.
ശത്രുവിനെ വെട്ടാൻ ഒരായുധം ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. എപ്പോഴും ഈ വാള് കയ്യിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. ശത്രുവിൻ്റെ പോരാട്ടത്തിൻ്റെ സമയത്ത് വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ വചനം എന്ന വാളുകൊണ്ട് ശത്രുവിനെ നാം വെട്ടണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ക്ഷീണം വരുമ്പോൾ നാം വചനം ഓർക്കണം, വചനം ധ്യാനിക്കണം, വചനം ഉരുവിടണം. നമുക്ക് മ്ലാനത വരുമ്പോൾ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ, ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ, അപ്പോഴെല്ലാം വചനം ഉരുവിടണം. വചനം ശത്രു ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ, ശത്രുവിനോട് പോരാടുവാൻ വചനമെന്ന വാള് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സ്തോത്രം. വചനമെന്ന ആത്മാവിൻ്റെ വാൾ കൈക്കൊള്ളണം. എപ്പോഴും ഓർമ്മയിലിരിക്കണം. സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന കാലിൻ്റെ ചെരുപ്പ്, എല്ലാറ്റിനും ദുഷ്ടൻ്റെ തീമ്പുകളൊക്കെയും കെടുക്കുവാന്നൊക്കെതായ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം ഹെൽമെറ്റ്, രക്ഷ എന്ന ശിരസ്ത്രം ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. സ്തോത്രം. അങ്ങനെ വാർ ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ആരോടാണ്? സാധാരണക്കാരോടല്ല, ജഡരക്തനോടല്ല, മനുഷ്യരോടല്ല, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, ഭീകരന്മാരായ ദുഷ്ടാത്മ സേനയോടാണ് നമുക്ക് യുദ്ധം. നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. പൈശാചിക ശക്തിക്ക് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ടെറിട്ടോറിയൽ സേനയുണ്ട്, ടെറിട്ടോറിയൽ കമാൻഡേഴ്സുണ്ട്. പ്രാദേശികമായ ദുരാത്മ സേനകളുണ്ട്, പ്രാദേശികമായ ദുരാത്മ സേനകളുടെ തലവന്മാരുണ്ട്. സാത്താൻ അവൻ്റെ ഗവൺമെൻറ്റിൽ അവൻ അനേകം കിങ്കരന്മാരെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ദ ഹോളി വാർ എന്ന പുസ്തകത്തിൽ വിശുദ്ധ യുദ്ധം, മലയാളത്തിൽ തിരുപ്പോരാട്ടം എന്ന പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ദ ഹോളി വാർ എന്ന പുസ്തകത്തിൽ ജോൺ ബെനിയൻ ആഗൽക്രിസ്തായുടെ തന്ത്രങ്ങളും അവനോട് എതിർക്കേണ്ടത് എങ്ങനെയെല്ലാം എന്നുള്ളതായ വിധങ്ങളും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സാധിക്കുമെങ്കിൽ ദ ഹോളി വാർ അല്ലെങ്കിൽ തിരുപ്പോരാട്ടം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതിയ, പരദേശമോക്ഷയാത്ര എഴുതിയ ജോൺ ബെനിയൻ്റെ അടുത്ത പുസ്തകമാണ് തിരുപ്പോരാട്ടം. ഒരു യുദ്ധമുണ്ട് നമുക്ക്, വാർ. നാം വാർ ചെയ്തുകൊണ്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം വാച്ച് ചെയ്യണം, നാം വെയിറ്റ് ചെയ്യണം, നാം വർക്ക് ചെയ്യണം, നാം വാർ ചെയ്യണം. സ്തോത്രം. റോബർട്ട് മുറെ മാച്ചീൻ എന്ന ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ഇസ് കമ്മിങ് ടുഡേ? തൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു, ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ഇസ് കമ്മിങ് ടുഡേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ക്രിസ്തു ഇപ്പോൾ ഇന്ന് വരുമെന്ന്? അവർ ചിലർ പറഞ്ഞു, ദേ റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ്. അവർ വിശ്വസിക്കുന്നില്ല, ഇന്ന് വരുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഹി വുഡ് സേ, ദെൻ യു ഹാഡ് ബെറ്റർ ബി റെഡി ഫോർ ഹീ ഈസ് കമ്മിങ് അറ്റ് എൻ അവർ വെൻ യു തിങ്ക് നോട്ട്. എന്നാൽ നിങ്ങൾ വേഗം ഒരുങ്ങണം, അവൻ വരുമെന്ന്, ഇന്ന് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വേഗം ഒരുങ്ങണം, കാരണം നിങ്ങൾ ചിന്തിക്കാത്ത സമയത്താണ് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. ദെൻ യു ഹാഡ് ബെറ്റർ ബി റെഡി ഫോർ ഹീസ് കമ്മിങ് അറ്റ് എൻ അവർ വെൻ യു തിങ്ക് നോട്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നാം പാടും, യജമാൻ വരുമെന്ന നേരത്തെ ഉണർവുള്ളവരായി, മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്നവരായി കാണും ദാസന്മാരത്തെ ധന്യന്മാർ. അവരെ യജമാനൻ തൻ്റെ തിരുമേശയെങ്കിലേക്ക് ആനയിക്കും. പിതാവായ ദൈവം അവരെ മാനിച്ച് അവരെ ആദരിച്ചിരുത്തും. പുത്രനമ്പുരാൻ അവരെ ശുശ്രൂഷിക്കും. റൂഹുക്കുശാപാർക്കളിത്ത പരിശുദ്ധാത്മാവ് അവർക്ക് കിരീടമടഞ്ഞ ശേഷം അണിയിക്കും. ഇതെല്ലാം നാം പാടുന്നുണ്ട്, നമുക്കറിയാം. പാടാനറിയാം, അർത്ഥവും അറിയാം. പക്ഷേ നാം വാസ്തു വിശ്വസിക്കുന്നുണ്ടോ? നമുക്കൊന്ന് പാടി നോക്കാം. യജമാനൻ വരുമന്നേരെ ഉണർവുള്ളോരായി, മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരേ ധന്യരാം, പകലെല്ലാം തൻ കൂടെ പരിഗർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരിഗ മേക്കോസൂതൻ റോക്കോ ദിശ പാറക്കലീത്ത മുടയോ നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ യജമാനായ യേശുക്രിസ്തു വീണ്ടും വരും. സഭയിന്മക്കൾ പാടുകയാണ്, വിശ്വാസികൾ പാടുകയാണ്, യജമാനായ യേശുക്രിസ്തു വീണ്ടും വരും. അന്നേരത്ത് ഉണർവുള്ളവരായി മുന്തിരിത്തോപ്പിൽ വേലയുന്നവരായി കാണും ദാസന്മാരത്രേ ധന്യന്മാർ. കാണുന്നവരേ ധന്യന്മാർ, ചില പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ കാണുന്നോരോ ധന്യന്മാർ, കാണുമോരോ ധന്യന്മാർ, അത് തെറ്റില്ല. പക്ഷേ അങ്ങനെ യജമാനൻ വരുന്ന നേരത്ത് ഉണർവുള്ളവരായി കാണും ദാസന്മാർ മാത്രമേ ധന്യന്മാരായിട്ടുള്ളൂ എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ കാണുമോരേ ധന്യരാം എന്ന് പറയണം. യജമാനൻ വരുവന്നേര ഉണർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരേ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവനരകെ പരികർമ്മിച്ചിടും തദനിരുത്തും മേശയ്ക്ക പരികർമ്മിക്കൂസുതൻ റുക്കുദിശാപ പ്രകലീത മുടയും ഓരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. സ്നേഹിതരെ, നാം എത്ര പ്രാവശ്യം ഈ ഗാനം പാടിയിട്ടുണ്ട്, ഈ ഗീതം പാടിയിട്ടുണ്ട്? വാസ്തവത്തിൽ യജമാനൻ വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? റോബർട്ട് മക്ചീൻ തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവായ ക്രിസ്തു ഇന്ന് വരുമെന്ന്? പലരും പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇനിയും കാലതാമസമുണ്ട്, ഇപ്പോൾ കർത്താവായ യേശു വരാറായിട്ടില്ല എന്ന ചിന്താഗതിയിലാണ് അവർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്ന് യേശു ക്രിസ്തു വരും. കാരണം മനുഷ്യർ നിരൂപിക്കാത്ത നാളിലാണ് ക്രിസ്തു വരുന്നത്, മനുഷ്യർ പ്രതീക്ഷിക്കാത്ത നാളിലാണ് ക്രിസ്തു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരു മർമ്മപ്രധാനമായ ആലോചനയാണ്. നോക്കൂ, നാം വാസ്തവത്തിൽ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നാം വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഗൗരവമേറിയ സമയത്ത് നാം ഏറ്റു പറയും, തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത്, തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി കഴിയുമ്പോൾ നാം ഏറ്റു പറയും, ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റു പറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി നോക്കി പാർക്കുന്നുണ്ടോ? ചൊല്ലിയാൽ പോരല്ലോ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്, നിങ്ങൾ ആരാധനകളിൽ പങ്കെടുക്കുന്നവരാണ്, നിങ്ങൾ സഭയെ മാനിക്കുന്നവരാണ്, സഭയുടെ പിതാക്കന്മാരെ മാനിക്കുന്നവരാണ്. അതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ്, സംശയമില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വാസ്തവമായി വിശ്വസിക്കുന്നുണ്ടോ? പിതാക്കന്മാർ എഴുതിവെച്ച പ്രാർത്ഥനകളിലെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട്, കൃത്യമായിട്ട് യേശുക്രിസ്തു വീണ്ടും വരും എന്ന് പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് നല്ല ഉറപ്പേറിയ നിർണയം ഉണ്ടായിരുന്നു, ക്രിസ്തു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന ക്രിസ്തു വരുമ്പോൾ ഒരുക്കമുള്ളവരായി കാണും ദാസന്മാരത്രേ ധന്യന്മാർ, അവരത്രേ ഭാഗ്യവാന്മാർ. നാം ആരാണ് ബുദ്ധിമാൻ എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് ബുദ്ധിമാൻ അവൻ ഭാഗ്യവാനുമാണ് എന്നാണ് പറഞ്ഞെങ്കിൽ, ഭാഗ്യവാൻ ആരെല്ലാമാണ് ഭാഗ്യവാന്മാരെന്ന് നാം മുമ്പ് ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. എന്നാൽ ഈ ഭാഗത്ത് ഭാഗ്യവാൻ ആരാണ് എന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് ബുദ്ധിമാൻ ആരാണ് എന്ന് വിവരിച്ചിരിക്കുന്നു. യജമാൻ വരുമ്പോൾ വിശ്വസ്തരായി നിൽക്കുന്ന, ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായി നിൽക്കുന്ന ദാസന്മാരത്രേ ബുദ്ധിമാന്മാർ. വിശ്വസ്തരായി നിൽക്കണം. ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നാം ഫെയ്ത്ത്ഫുള്ളായിരിക്കണം, നാം വിശ്വസ്തരായിരിക്കണം. അത് എങ്ങനെയാണ് വിശ്വസ്തരായിരിക്കുന്നത്? യജമാനൻ തൻ്റെ ദാസന്മാരുടെ മേൽ ആക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാരെ, ഗ്രഹവിചാരകൻ, വിശ്വസ്തയുള്ള ഗ്രഹവിചാരകന്മാർ. നമുക്ക് വായിക്കാം ലൂക്കോസ് 12:42 മുതൽ.
തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ?
തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ? തൻ്റെ വേലക്കാരുടെ മേൽ യജമാനൻ ചിലരെ നിയമിക്കുകയാണ്, ഗ്രഹവിചാരകനായി നിയമിക്കുകയാണ്, യജമാനൻ്റെ ഗ്രഹത്തിൻ്റെ വിചാരകനായി നിയമിക്കുകയാണ്. യജമാനൻ്റെ ഗ്രഹത്തിൻ്റെ വിചാരകനായി നിയമിക്കുന്നത് അവിടെയുള്ള ദാസിദാസന്മാർക്ക് ആഹാരവീതം കൊടുക്കുവാൻ വേണ്ടിയാണ്. ആഹാരവീതം കൊടുക്കുവാൻ യജമാനൻ തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുവാൻ ചിലരെ തിരഞ്ഞെടുത്ത് അവരെ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്നു, വേലക്കാരുടെ മേൽ നിയമിക്കുന്നു. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. സ്തോത്രം. വിശ്വസ്തനായ ഗ്രഹവിചാരകൻ, ബുദ്ധിമാനായ ഗ്രഹവിചാരകൻ, എന്താണ് അവൻ്റെ ബുദ്ധി? ആ ഗ്രഹവിചാരകൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അവൻ്റെ വിശ്വസ്തതയാണ്. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിലുള്ള വിശ്വസ്തത. അവൻ ബുദ്ധിമാനായിരിക്കും, അവൻ ഭാഗ്യവാനുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവന് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വേലക്കാരുടെ മേൽ അവന് ചുമതല നൽകുകയാണ്. വേലക്കാർക്ക് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുവാൻ നിയുക്തരാണ് അവർ. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ ദാസന്മാരുടെ മേലാക്കി വയ്ക്കുന്ന ബുദ്ധിമാനായ ഗ്രഹവിചാരകനുകാർ, വിശ്വസ്തനായ ഗ്രഹവിചാരകനുകാർ, അവൻ ബുദ്ധിമാനാണ്, അവൻ വിശ്വസ്തനാണ്. അങ്ങനെയുള്ള ദാസൻ, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു ഒരു വേല ഫലമേൽപ്പിക്കുന്നുണ്ട്. നാം ആരും അതിൽ നിന്ന് മാറരുത്, നാം പിന്നോക്കം തിരിയരുത്. മറ്റ് വേലക്കാരുടെ മേൽ നമുക്ക് ചില ചുമതലകൾ ഏൽപ്പിച്ചു തരികയാണ്. തക്ക സമയത്ത് അവർക്ക് ആഹാരവീതം കൊടുക്കുവാനുള്ളതായ ചുമതലയാണത്. തക്ക സമയത്ത്, വേണ്ടതായ സമയത്ത്, ഉചിതമായ സമയത്ത് മറ്റു വേലക്കാർക്ക് ആഹാരവീതം കൊടുക്കേണ്ട ചുമതലയാണ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വേല നാം വിശ്വസ്തതയോടെ ചെയ്യണം. നമ്മെ ഒരു വേല ഏൽപ്പിക്കുന്നെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളറിയുന്നുണ്ടോ നിങ്ങളെ ചില ചുമതലകൾ കർത്താവ് ഏൽപ്പിക്കുന്നുണ്ടോ എന്ന്? വെറുതെ ഒരു നിഷ്ക്രിയത്വം പാലിക്കുവാനല്ല നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, ഇനാക്റ്റീവായിട്ടിരിക്കാനല്ല നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, ചലനരഹിതരായിരിക്കുവാനല്ല നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ചില പദ്ധതികളുണ്ട്, വളരെ ഡെഫിനിറ്റ് സ്പെസിഫിക് പ്രോഗ്രാംസ്, സ്കീംസ് നിങ്ങളെക്കുറിച്ച് കർത്താവിനുണ്ട്. ദാസന്മാരുടെ മേൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുകയാണ്, നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? ദാസിദാസന്മാർക്ക് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുവാനാണ്. അതിനുള്ള ആഹാരമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, സ്വർഗീയ ഭോജനമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ജീവൻ്റെ വചനമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം വേണ്ടതുപോലെ വേണ്ട സമയത്ത് വിഭാഗിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കണം. അങ്ങനെ തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് തൻ്റെ ദാസന്മാരുടെ മേൽ നിയമിച്ചിരിക്കുന്ന വിശ്വസ്തനും ചുമതലാബോധമുള്ളവനുമായ ഗ്രഹവിചാരകൻ ആരാണ്? അവനെ യജമാനൻ തനിക്കുള്ള സകലത്തിന്മേലും അധികാരിയാക്കി വയ്ക്കും. അങ്ങനെ ചെയ്തു കാണും ദാസൻ ഭാഗ്യവാൻ. 42-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 42 മുതൽ.
തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ.
വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ, അവൻ യജമാനൻ്റെ വേല കൃത്യമായി ചുമതലാബോധത്തോടെ നിർവഹിക്കുന്നവനാണ്. അവൻ വാച്ച് ചെയ്യുന്നവനാണ്, അവൻ വെയിറ്റ് ചെയ്യുന്നവനാണ്, അവൻ വർക്ക് ചെയ്യുന്നവനാണ്, അവൻ വാർ ചെയ്യുന്നവനാണ്. അവൻ വിശ്വസ്തതയോടെ ആ വേല ചെയ്യുന്നതുകൊണ്ട് അവൻ ബുദ്ധിമാനാണ് എന്ന് യജമാനൻ കരുതുന്നു. അതാണ് ബുദ്ധിമാൻ. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവത്തിന് സ്തോത്രം. പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ ബുദ്ധിമാനാണ്. മൂന്നാമത്തെ കാര്യമാണ് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാൻ തൻ്റെ ദാസന്മാരുടെ മേൽ ആക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ? അവൻ വിശ്വസ്തനാണ്, അവൻ ബുദ്ധിമാനാണ്. അതാണ് ബുദ്ധി. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ നിർവഹിക്കുക, നമ്മെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന വേലകൾ വിശ്വസ്തയോടെ ചെയ്യുക. കർത്താവ് എല്ലാം കാണുന്നുണ്ടല്ലോ. ഞാൻ ഞെട്ടലോടെ പറയട്ടെ, ഓരോ ചുവടുവെപ്പും യേശു ക്രിസ്തു കാണുന്നല്ലോ, ഹൃദയ നിരൂപണങ്ങൾ കർത്താവ് ഗ്രഹിക്കുന്നല്ലോ. ഒരു നാൾ നാം തിരുമുൻപാകം നിൽക്കേണ്ടി വരുമല്ലോ. അന്ന് ലജ്ജിതരായി നിൽപ്പാനിട വരരുത്, അന്ന് ദുഃഖിതരായി നിൽപ്പാനിട വരരുത്, അന്ന് നിരാശരായി നിൽപ്പാനിട വരരുത്. ഇന്ന് വിശ്വസ്തയോടെ വേല ചെയ്യുക, ബുദ്ധിമാനായിരിക്കുക, കൂടെയുള്ള ദാസിദാസന്മാരെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക. അവർ അവർക്ക് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുക. നേരെ മറിച്ച് എൻ്റെ കീഴിലുള്ള ദാസിദാസന്മാർ അവർ എന്നെ അനുസരിക്കേണ്ടവരാണ്, അവർ എൻ്റെ കീഴിലുള്ളവരാണ്, എൻ്റെ താഴെയുള്ളവരാണ് എന്നുള്ള ചിന്ത കൊണ്ട് അവർ വിമാനം താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകൊടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളുടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. 45 വാക്യം വായിക്കൂ.
എന്നാൽ
ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ്
ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും
അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവിശ്വാസികളുടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. നോക്കൂ, അവനെ യജമാനൻ ചുമതല ഏൽപ്പിച്ചതായിരുന്നു, യജമാനൻ ശുശ്രൂഷ ഏൽപ്പിച്ചതായിരുന്നു, തൻ്റെ വേലക്കാർക്ക് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് അവനെ ഏൽപ്പിച്ചത്. അവൻ അവിശ്വസ്തനായി പോകുന്നു, അവൻ ബുദ്ധികെട്ടനായി പോകുന്നു, അവൻ ഭാഗ്യഹീനനായി തീരുന്നു, അവൻ അവിശ്വാസികളോട് പങ്ക് കിട്ടേണ്ടി വരുന്നു. കാരണം അവൻ്റെ ചിന്ത യജമാനൻ താമസിച്ചേ വരികയുള്ളൂ, ഇപ്പോഴൊന്നും പെട്ടെന്ന് യജമാനൻ വരികയില്ല എന്ന് വിചാരിച്ച് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാൻ തുടങ്ങിയാൽ അവൻ നനയാത്ത നാഴികയിൽ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കും, അവനെ ശിക്ഷ നൽകും, അവിശ്വാസികളോട് പങ്ക് കൽപ്പിക്കും. നോക്കൂ, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്. നാം വാസ്തവത്തിൽ അറിയുന്നുണ്ടോ നാം യജമാനൻ നിയമിച്ചിരിക്കുന്ന കാവൽക്കാരാണെന്ന്? നാം നമ്മുടെ വീടിൻ്റെ കാവൽക്കാരാണ്, നമ്മുടെ വീട്ടിലുള്ളവരുടെ കാവൽക്കാരാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക് എല്ലാം തക്ക സമയത്ത് നാം ആഹാരവീതം കൊടുക്കേണ്ടവരാണ്. ലോകപ്രകാരം ആഹാരം കൊടുക്കും, അതെല്ലാം നമുക്കറിയാം. എന്നാൽ ആത്മാവിൻ്റെ ആഹാരം, നിത്യജീവൻ്റെ ഭക്ഷണം നാം അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവരെ ആത്മാവിൽ ഒരുക്കുവാൻ നാം യത്നിക്കുന്നുണ്ടോ? അവരെ തിരുവചനത്തിലേക്ക് നാം ആകർഷിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ തിരുവചനമാണല്ലോ സ്വർഗീയ ഭോജനം, ഭക്ഷണം, തക്ക സമയത്തുള്ള ആഹാരവീതം സ്വർഗീയ ഭോജനമാണല്ലോ, അത് നാം അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഉത്തരവാദിത്വബോധത്തോടെ നാം നമ്മുടെ ഭവനത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്നുണ്ടോ? ചില സ്ഥാപനങ്ങളുടെ കാവൽക്കാരാണ് അവരുടെ കീഴേ ഉള്ള ജോലിക്കാർ, അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം അവരുടെ കാവൽക്കാരായി നിയമിച്ചിരിക്കുകയാണ്. ചിലർക്ക് ഉള്ള ഉത്തരവാദിത്വം ദേശത്തിൻ്റെ കാവൽക്കാർ. സ്തോത്രം. എസ്കെൽ പ്രവചനം 33 വായിക്കുമ്പോൾ നമുക്ക് കാണാം, എസ്കെൽ 33 വായിക്കുമ്പോൾ കാണാം നാം ദേശത്തിൻ്റെ കാവൽക്കാരായി നിയമിക്കപ്പെട്ടവരാണ് എന്ന്. വായിക്കാം 33:1.
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ
വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ
ഇവൻ തന്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി
എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും.
അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം.
ഞാൻ
ദുഷ്ടനോട്
ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ
ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം
നീ
അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും
സ്തോത്രം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ ശിക്ഷ വരും. സ്തോത്രം. നാം നമ്മുടെ ഭവനത്തിൻ്റെ കാവൽക്കാരാണ്. ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കാവൽക്കാരനാണ്. ഒരു ഓഫീസറാണെങ്കിൽ അദ്ദേഹം ആ ഓഫീസിൻ്റെ കാവൽക്കാരനാണ്, ഓഫീസിലുള്ളവരുടെ കാവൽക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഏതൊരു ജോലി ചെയ്യുന്നു ആ ജോലിയിൽ നാം വിശ്വസ്തരായിരിക്കണം. എപ്പോഴും ഓർത്തുകൊള്ളണം, ഞാൻ യേശു ക്രിസ്തു നിയമിച്ചാക്കിയ ഒരു കാവൽക്കാരനാണ് എന്ന്. ഞാനീ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു എന്നെ ഒരു കാവൽക്കാരനാക്കി നിയമിച്ചിരിക്കുന്നു. എൻ്റെ കീഴിലുള്ളവരെ ഞാൻ തല്ലുവാനും തിന്തു കൊടിച്ചു മതിപ്പാനും ഞാൻ തുടങ്ങിയാൽ ഞാൻ നിനയാത്ത നാഴിയിൽ യജമാനം വന്ന് എന്നെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അവിശ്വാസിയോടെ എനിക്ക് പങ്കുവരും. സ്തോത്രം. നേരെ മറിച്ച് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കി വയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കും. ഒരിക്കലും വൈകുകയില്ല. വേലക്കാർക്ക് ആഹാരം കൊടുക്കാൻ ഒരിക്കലും വൈകുകയില്ല. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കും. അവൻ വിശ്വസ്തനാണ്, അവൻ ബുദ്ധിമാനാണ്, അവൻ ഭാഗ്യവാനാണ്. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. കാവൽക്കാരനാക്കി വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തയോടെ സത്യമായും വിശ്വസ്തമായി വേല ചെയ്യുന്നവരാണോ? യജമാനും വരുമെന്ന് വിശ്വസിക്കുന്നവരാണോ? നിനയാത്ത നാഴികയിൽ യജമാനും വരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മുൾമുടിയേറ്റ് കടന്നുപോയവൻ രാജകിരീടം ചൂടി മടങ്ങി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ വരുമ്പോൾ നാം ആരും ഭാഗ്യഹീനരായിത്തീരരുത്, ബുദ്ധിഹീനരായിത്തീരരുത്. ബുദ്ധിമാനായി നിൽക്കുക, ഭാഗ്യവാനായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ചുമതലാബോധത്തോടെ നിൽക്കുക, വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക, വാർ ചെയ്യുക. ഒരു വാക്കോട് ഞാൻ പറയട്ടെ, വർഷിപ്പ് ചെയ്യുക. സ്തോത്രം. വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുക, സ്തുതിക്കുക, തന്ന നന്മകൾക്ക് വേണ്ടി സ്തുതിക്കുക, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി സ്തുതിക്കുക, ആരോഗ്യം തന്നതിന് വേണ്ടി സ്തുതിക്കുക, ഒരു കുടുംബജീവൻ തന്നതിന് വേണ്ടി സ്തുതിക്കുക, ജീവിക്കാൻ മാർഗം തന്നതിന് വേണ്ടി സ്തുതിക്കുക, എല്ലാ നന്മകൾക്കായും സ്തുതിക്കുക. സ്തോത്രം. വർഷിപ്പ് ചെയ്യുക. വാച്ച്, വെയിറ്റ്, വർക്ക്, വാർ ആൻഡ് വർഷിപ്പ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, അവിടുത്തെ വചനം കേൾക്കാൻ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ആഹ്വാനം തന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ വചനം കേട്ട നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കൃപയിൽ പരിപാലിക്കണമേ, ബുദ്ധിയുള്ള ഗൃഹവിചാരകനായി നിൽപ്പാൻ ഓരോരുത്തർക്ക് കൃപ നൽകണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.